ദേശീയതയുടെ സ്വഅപര നിർമ്മിതികൾ ആടുജീവിതം വായിക്കുമ്പോൾ നജീബിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് ആടുജീവിതത്തിൻ്റെ വായനയും മറ്റാവിഷ്കാരങ്ങളും ഇപ്പോഴും തുടരുന്നത്. നൂറിലേറെ എഡിഷൻ പിന്നിട്ടിട്ടും ഈ നോവലിലെ അപര ദേശീയ നിർമ്മിതിയെ, അല്ലെങ്കിൽ വില്ലനായ കഥാപാത്രമായ അർബാബിൻ്റെ പക്ഷം കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വായന ഇനിയെങ്കിലും പ്രസക്തമല്ലേ? ദേശീയതയുടെ ഉത്പന്നമാണ് നോവൽ എന്ന സങ്കല്പത്തിൻ്റെ വെളിച്ചത്തിൽ ബെന്യാമീൻ്റെ ആടുജീവിതത്തെ പരിശോധിക്കുന്നു. കമ്പാരറ്റീവ് ലിറ്ററേച്ചർ ഫ്രഞ്ച് സ്കൂളിൻ്റെ ഭാഗമായി വികസിച്ച ഇമേജ് എപ്പോക്ക എന്ന പേരിലറിയപ്പെട്ട വിശകലന രീതി സാഹിത്യ പഠനത്തിൽ ദേശീയതാ മാനദണ്ഡത്തിന് പ്രത്യേകം ഊന്നൽ നൽകിയിരുന്നു. കഥാപാത്രങ്ങളുടെ ഇമേജ് നിർമ്മിതിയെ പരിശോധിക്കുന്നതിനു പുറമെ രാഷ്ട്രത്തിൻ്റെ ഉൽപ്പന്നം എന്ന നിലയിൽ സാഹിത്യം ഇതര രാഷ്ട്രങ്ങളുടെ ഇമേജ് ഏതു തരത്തിലാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്നതിനെ വിശദീകരിക്കാനും ശ്രദ്ധിച്ചിരുന്നു. സ്വാധീനതാ പഠനത്തിൻ്റെ ഗണത്തിൽ വരുന്നവയാണ് ഇവ രണ്ടും. ഒരു യാനർ എന്ന നിലയിൽ നോവൽ ദേശീയതയുമായി ഏറെ ബന്ധപ്പെട്ടു നിൽക്കുന്നുവെന്ന കാഴ്ചപ്പാടുകൾ ശക്തമായി അവതരിപ്പിക്കപ്പെടുകയും സാമാന്യം അംഗീകാരം നേടിയതുമാണല്ലോ. ആധുനിക ദേശീയതയുടെ നിർമ്മാണ സാമഗ്രികളിലൊന്നായിട്ടാണ് നോവൽ പോലുള്ള സാഹിത്യ രൂപങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നും തുടർന്ന് അതിൻ്റെ വിശദാംശങ്ങളും ദേശീയതയും സാഹിത്യ ചരിത്രങ്ങളും എന്ന പ്രബന്ധത്തിൽ രഞ്ജിനി AM വിശദീകരിക്കുന്നുണ്ട്. ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ബെന്യാമീൻ്റെ രമണനു ശേഷം മലയാള സാഹിത്യത്തിലെ നായികക്കല്ലായ കൃതി എന്ന് പ്രസാധകർ പരസ്യമായും വിമർശകർ രഹസ്യമായും അംഗീകരിക്കുന്ന ആടുജീവിതം എന്ന നോവലിനെ അതിലെ പരദേശിയായ വില്ലനെ മുൻനിർത്തി വായിക്കുമ്പോൾ ചിലത് തെളിഞ്ഞു വരും. ദേശീയതയുടെ ഉൽപ്പന്നമാണ് എന്നതിന് ധാരാളം തെളിവുകൾ കണ്ടെടുക്കാവുന്ന കൃതിയാണ് ആടുജീവിതം. ബെനഡിക്ട് ആൻഡേഴ്സൺ സൂചിപ്പിക്കുന്ന സമൂഹത്തിൻ്റെ സങ്കല്പങ്ങളെ പ്രതിനിധീകരിക്കുന്നുവെന്ന അർത്ഥത്തിലല്ല, മറിച്ച് അപര്യത്വത്തെ മുൻനിർത്തിയുള്ള ദേശീയ നിർമ്മിതിയുടെ ശ്രമം എന്ന നിലയിലാണ് ഇവിടെ ആടുജീവിതം ഒരു ദേശീയോൽപ്പന്നമായി മാറുന്നത്. പുസ്തകത്തിൻ്റെ ബ്ലർബിൽ NS മാധവൻ പറയുന്നത് പോലെ, ഒരു സാങ്കല്പിക ഭൂവിഭാഗത്തിൽ നടക്കുന്ന കഥയല്ല, മറിച്ച് വളരെ കൃത്യമായി സൂചിപ്പിക്കപ്പെട്ട ഒരു അപരദേശമാണ് കഥയുടെ കേന്ദ്രം. 100th എഡിഷൻ്റെ മുഖക്കുറിയിൽ പ്രസാധകൻ കൃഷ്ണദാസ് നിരീക്ഷിക്കുന്നതാണ് ശരി. അറേബ്യൻ ദേശങ്ങളിൽ ജീവിക്കുന്ന പാവപ്പെട്ട മലയാളിയുടെ കഥയാണിത്. സ്ഥലവും കാലവും ഋതുഭേദങ്ങളുമൊക്കെ കൃത്യമായി തന്നെ ബെന്യാമിൻ പറഞ്ഞു വച്ചിട്ടുണ്ട്. ബത്തയിലെ ചെറിയ പോലീസ് സ്റ്റേഷനു മുന്നിൽ ഞാനും അമീദും തോറ്റവരെപ്പോലെ കുറേ നേരം നിന്നു എന്നും തുടങ്ങി പരമ്പരാഗത രീതിയിൽ പണ്ട് അല്ലെങ്കിൽ വിക്ടോറിയ ടെർമിനസിലെ പ്ലാറ്റ്ഫോമുകളിലൊന്നിൽ ഒരു വണ്ടി വന്നു നിന്നു തുടങ്ങിയ സ്ഥലകാലങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുതന്നെയാണ് ഈ നോവലിൻ്റെയും തുടക്കം. ആടുജീവിതത്തിൽ വായനക്കാർ കണ്ടുമുട്ടുന്ന ഏറ്റവും നല്ല മാതൃകാ മനുഷ്യൻ ഇബ്രാഹിം ഖാദരി എന്ന ആഫ്രിക്കക്കാരനാണ്. സ്വന്തം ജീവൻ അപകടത്തിലാക്കിയാണ് ആ സോമാലിയക്കാരൻ മലയാളിയായ നമ്മുടെ കഥാനായകൻ നജീബിനെ രക്ഷിക്കുന്നത്. എന്നാൽ കഥ നടക്കുന്ന രാജ്യത്തെ നിയമത്തിന് മുന്നിൽ രാജ്യദ്രോഹിയായ ക്രിമിനലും പിടികിട്ട പുള്ളിയുമാണയാൾ. പത്തയിലെ പോലീസ് സ്റ്റേഷനിൽ ഖാദരിയുടെ ഫോട്ടോ പതിച്ചിട്ടുമുണ്ട്. സ്വാഭാവികമായും വായനക്കാർക്ക് കഥ നടക്കുന്ന പരദേശത്തോടും അതിൻ്റെ നിയമ സംവിധാനത്തോടും കടുത്ത വിദ്വേഷം തോന്നും. സത്യത്തിൽ ആ ഫോട്ടോ പതിക്കൽ എന്തിനായിരുന്നു? ഇത് വിശദീകരിക്കുന്ന യാതൊരു സൂചനയുമില്ല നോവലിൽ. യുക്തിഭദ്രമായ ഒരുത്തരവും നൽകാനാവാത്ത ചോദ്യം ഇവിടെ ഇപ്പോൾ മേക്കിങ്ങിനായുള്ള നോവലിൻ്റെ ബോധാപൂർവ ഇടപെടൽ, അല്ലെങ്കിൽ ദേശീയതാരസ നിർമ്മിതിയാണ്. ബോധമനസ്സിലോ അബോധമനസ്സിലോ ദേശീയത ഉറഞ്ഞുകൂടിക്കിടക്കുന്ന ഇന്ത്യൻ വായനക്കാരെ ഈ കൃതി ഇത്രമേൽ ആകർഷിച്ചതിൽ ഇതുപോലുള്ള ഘടകങ്ങളുടെ പങ്കും നിർണായകമാണ്. നോവൽ വായിക്കുന്ന ഏതൊരു ഇന്ത്യക്കാരനും ഗൾഫ് രാജ്യത്തോടുള്ള കെറിവ് വർദ്ധിക്കുകയുള്ളൂ. അപരത്തെ വിശദീകരിക്കുന്നതിലൂടെ ആത്മത്തെ നിർവചിക്കുന്നു എന്ന സ്ലവോജ് സിസക്കിൻ്റെ പരികൽപ്പന സ്മരണീയം. മറ്റൊരു വസ്തുതയിലും കണ്ണെടുക്കേണ്ടതുണ്ട്. ഏതൊരു അർബാബും ആടുജീവിതത്തിലെ അർബാബിനെപ്പോലെ ആടിനെ വളർത്തുന്നത് കച്ചവടം, ബിസിനസ് എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ്. ആടുകളോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടോ നജീബുമാരെ മരുഭൂമിയിലിട്ട് കഷ്ടപ്പെടുത്തുമോ എന്ന ഉദ്ദേശത്തോടെയോ അല്ല. അത് ലോകത്തെവിടെയും അങ്ങനെ തന്നെയാണ്. പ്രസവിച്ച ആട്ടിൻ കുഞ്ഞുങ്ങളെ തള്ളയാടിൻ്റെ കൂടെ കൂട്ടിലിടാതെ പാൽ അവക്ക് കറന്നുകൊടുക്കുന്നതിനെക്കുറിച്ച് നോവലിൽ പരാമർശിക്കുന്നത് ഇങ്ങനെയാണ്: ഒരാടിനും അതിൻ്റെ അമ്മയുമായി, അല്ലെങ്കിൽ അതിൻ്റെ കുട്ടിയുമായി ഒരു ആത്മബന്ധമുണ്ടാകാതിരിക്കലാണോ ഈ കൂടെ കൂട്ടിയിരിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്നാൽ വിമർശനത്തിന് ശേഷം തുടർന്ന് പറയുന്നത് നോക്കൂ. അതാണ് അറബികളുടെ രീതി. ഇവിടെ സാമാന്യവൽക്കരണത്തിനു പകരം അപരദേശീയവൽക്കരണമാണ് നോവലിസ്റ്റ് നടത്തുന്നത്. ഇസ്ലാമിക ജീവിത വീക്ഷണം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതീതി നോവലിനുടനീളമുണ്ട്. ഗൾഫിലേക്ക് പോകുന്ന പടച്ചോനപ്പേടിയില്ലാത്ത നജീബല്ല തിരിച്ചെത്തുന്ന നജീബ്. ബോംബെയിൽ നിന്നും വിമാനം കയറുന്നതിൻ്റെ തലേനാൾ വരെ മദ്യപിക്കുന്നുണ്ടയാൾ. 1 മുതൽ 10 വരെ എണ്ണാനറിയുന്നത് മാത്രമാണ് മദ്രസയിൽ പഠിച്ചതുകൊണ്ട് തനിക്ക് അറബി നാട്ടിൽ വെച്ചുണ്ടായ നേട്ടമെന്ന് പറയുന്നതിലൂടെ നജീബിൻ്റെ മദ്രസ പഠനത്തിൻ്റെ നേർചിത്രവും വായനക്കാരന് കിട്ടുന്നു. ഇന്ത്യയിലായിരിക്കുമ്പോൾ വേശികളുമായി തനിക്കുണ്ടായ അനുഭവങ്ങളും പങ്കുവെക്കുന്നുണ്ട് അയാൾ. മരുഭൂമിയിൽ വെച്ച് ദൈവത്തെ നേരിൽ കണ്ട് മടങ്ങിയെത്തിയിരിക്കുന്നു. ഇനിയൊരു പ്രലോഭനത്തിനും പിന്തിരിപ്പിക്കാനാവാത്ത വിധം വിശ്വാസിയായി തീർന്നിട്ടുണ്ട് അയാൾ. മരുഭൂമിയിൽ നിന്നും രക്ഷപ്പെട്ട് ഹൈവേയിലെത്തി അതുവഴി കടന്നുപോകുന്ന വണ്ടികൾക്കൊക്കെ നജീബ് കൈ കാണിച്ചു. ഒന്നുപോലും നിർത്തുന്നില്ല. അപ്പോൾ അയാൾ പറയുന്നത്, ഒരു വണ്ടിക്കാരൻ്റെ മനസ്സിലും അല്ലാ അങ്ങനെയൊരു നിർദ്ദേശം കൊടുത്തില്ല എന്നാണ്. എല്ലാ പ്രതീക്ഷകളും തകർന്ന് ഇനിയെല്ലാം ദൈവത്തിൽ അർപ്പിച്ച ഒരു നീരാലംബനെ തുടർന്നുള്ള ഓരോ ദുർഘടസന്ധിയിലും അത്ഭുതകരമായി രക്ഷിക്കുന്ന ദൈവ സാന്നിധ്യം വിശ്വാസികളായ വായനക്കാരെ, പ്രത്യേകിച്ചും അവരറിഞ്ഞ അറിയാതെയോ അനുഭവിക്കുന്നുണ്ട് നോവലിസ്റ്റ്. ഇസ്ലാമിക തത്വചിന്തയിൽ നിന്നും സ്വീകരിക്കുന്ന ഒട്ടനവധി സന്ദർഭങ്ങൾ നോവലിലുണ്ട്. മനുഷ്യർ സൃഷ്ടിച്ച മതങ്ങളൊക്കെ ദേശീയതയുമായി ബന്ധപ്പെട്ട് കിടക്കുമ്പോഴും ഒരു ദൈവത്തെയും കേവല ദേശീയവാദിയായി പരിഗണിക്കാനും വിശ്വാസികൾക്കാവില്ല. ദേശത്തിനപ്പുറത്തേക്ക് നീളുന്ന സർവവ്യാപിത്വം അവർ എല്ലാ ദൈവങ്ങൾക്കും കൽപ്പിച്ചു നൽകുന്നുമുണ്ട്. നോവൽ ദേശീയതയുടെ ഉൽപ്പന്നമാണെന്ന കാഴ്ചപ്പാടിലൂടെ വിലയിരുത്തുമ്പോൾ അർബാബിൻ്റെ പക്ഷത്തു നിന്നുകൂടി നമുക്ക് ആടുജീവിതം വായിക്കേണ്ടി വരും. അപ്പോൾ പ്രവാചക പാഠങ്ങളെ അക്ഷരാർത്ഥത്തിൽ ലംഘിക്കുന്നതായി തെരഞ്ഞെടുത്താണ് നജീബ് മസറയിൽ നിന്നും രക്ഷപ്പെട്ടത് എന്ന് പറയേണ്ടി വരും. കാരണം തൻ്റെ സ്വത്തിന് കാവലേൽപ്പിക്കപ്പെട്ട നജീബ് വാഗ്ദാന ലംഘനത്തിലൂടെയാണ് മസറ വിടുന്നത്. അർബാബ് നജീബിനോട് ഇങ്ങനെ പറയുന്നു, ഇന്നു രാത്രി നമ്മുടെ മൂത്ത അർബാബിൻ്റെ മകളുടെ കല്യാണമാണ്, അതുകൊണ്ട് ഞങ്ങൾ രണ്ടും ഇവിടെ കാണില്ല. നീ ഉറങ്ങാതെ കിടന്ന് ആടുകളെ നോക്കിക്കോണം. കുറുക്കൻ വരും, പാമ്പുകൾ വരും, കള്ളന്മാർ തന്നെയും വന്നേക്കും. എല്ലാം നീ നോക്കിക്കോണം. രാവിലെ ഞാൻ വരുമ്പോൾ നിനക്ക് തിന്നാൻ കുബ്ബൂസും ബിരിയാണിയും മജുബൂസും കൊണ്ടുതരാം. നീ എൻ്റെ വിശ്വസ്ത സേവകനാണ്. നിന്നെപ്പോലെ ഒരു നല്ല വേലക്കാരനെ എനിക്കിന്നേ വരെ കിട്ടിയിട്ടില്ല. ബാക്കി വന്നവന്മാരെല്ലാം പണികള്ളന്മാരായിരുന്നു. നീ നല്ലവനാണ്, നിന്നെ എനിക്കിഷ്ടമാണ്, നിന്നെ അള്ളാഹു കാക്കും. അതിലുപരി ഈ നോവലിൽ പറയുന്ന കാലഘട്ടത്തിൽ 4-5 വർഷം ഭാര്യമാരെ പിരിഞ്ഞിരിക്കാൻ ഗൾഫ് മലയാളികളെ സംബന്ധിച്ച് അസാധാരണമായ കാര്യമായിരുന്നില്ല. അതുകൊണ്ട് 3.5 വർഷത്തിനിടയിൽ തന്നെ തൻ്റെ വികാരം ശമിപ്പിക്കാൻ ഒരു മൃഗവുമായി രതിയിലേർപ്പെട്ടു എന്നതിന് മതത്തിൻ്റെ പാഠപുസ്തകത്തിൽ ന്യായീകരണമില്ല തന്നെ. വൃത്തികേടിൻ്റെ ദൈവമായിട്ടാണ് ഞാൻ എന്നെ കണ്ടത്. എന്നെ നജീബിൻ്റെ സ്വയം വിമർശനം ശരീരത്തിനു മാത്രമല്ല തൻ്റെ സ്വഭാവത്തിനും ബാധകമാണെന്ന് ഇത്തരം സംഭവങ്ങൾ വെളിപ്പെടുത്തുന്നു. ദേഷ്യം വരുമ്പോൾ അർബാബ് നജീബിനെ ബെൽറ്റ് കൊണ്ട് തള്ളുന്നത് നോവലിൽ പലയിടത്തും കാണാം. ദേഷ്യം വരുമ്പോൾ മസറയിലെ ആടുകൾക്ക് മേലെ അതിക്രൂരമായി നജീബും തൻ്റെ ദേഷ്യം തീർക്കുന്നുണ്ട്. മസറയിലെ ആടുകൾക്ക് മേലായാണ് ഞാനതെല്ലാം തീർത്തത്. പിറന്നു വീണ മുട്ടനാടുകളുടെ വരി ഞെക്കിയുടച്ചു കളഞ്ഞും കറവയുള്ള ആടുകളുടെ മുലകളിൽ കമ്പുകൊണ്ട് കുത്തിയും ചെമ്മരിയാടുകളുടെ ആസനത്തിൽ കമ്പ് കുത്തിക്കയറ്റിയുമൊക്കെയാണ് ഞാൻ പക തീർത്തത്. അർബാബിൻ്റെ കാഴ്ചപ്പാടിൽ തെറ്റ് ചെയ്യുന്ന വിവേകിയായ നജീബിനെയാണ് തല്ലുന്നത്. നജീബാണെങ്കിലോ വിവേകമില്ലാത്ത പാവം നാൽക്കാലികളെയും, അത് അവരുടേതല്ലാത്ത കുറ്റത്തിന്. തീക്ഷ്ണമായ ജീവിതാനുഭവം അവതരിപ്പിക്കുമ്പോഴും പോസിറ്റീവായൊരു പാഠം വായനക്കാരന് പകരുന്നില്ല എന്നു മാത്രമല്ല, ഒരുതരം നെഗറ്റീവായ സന്ദേശമാണ് നോവൽ മുന്നോട്ട് വെക്കുന്നത്. ഉദാഹരണത്തിന്, ആടുജീവിതം വായിച്ച ഒരാൾ നിർഭാഗ്യത്തിന് സമാനമായൊരു മസറയിൽ എത്തിപ്പെട്ടു എന്നിരിക്കട്ടെ. സംശയമന്യേ ജീവിതകാലം മുഴുവൻ അവിടെ തന്നെ സഹിച്ചു കഴിഞ്ഞുകൂടുവാൻ മാത്രമേ ആടുജീവിത വായന അയാളെ സഹായിക്കൂ, അല്ലെങ്കിൽ നിർബന്ധിക്കൂ. ഇത് വായിച്ച ഒരാളെ സംബന്ധിച്ച് മരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെടൽ അത്യന്തം ദുർഘടം പിടിച്ചതും ഒരുപക്ഷെ ജീവൻ പണയം വെച്ച് ലോട്ടറി എടുക്കുന്നതിനും സമാനമായിരിക്കും. നജീബിന് തൻ്റെ ഗൾഫ് വാസത്തിനിടെ ജീവിതം തിരിച്ചു കിട്ടിയതിന് കുഞ്ഞിക്കയോട് മാത്രമല്ല, പേരും ഊരും ഒന്നുമറിയാത്ത അയാളെ കുഞ്ഞിക്കയുടെ അടുത്തേക്ക് പോലും എത്തിച്ച കാർ ഡ്രൈവറടക്കം വേറെയും ആളുകളോട് അയാൾക്ക് കടപ്പാടുണ്ടാവാം. എന്നാൽ അയാൾ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് ഇബ്രാഹിം ഖാദിരിയോടാണെന്നത് ഏത് വായനക്കാരനും സമ്മതിക്കും. കാരണം അയാൾ നജീബിനോട് കാണിക്കുന്ന ദയക്ക് ദേശബന്ധുത്വത്തിൻ്റെ പോലും സ്വാർത്ഥതയില്ലല്ലോ. എന്നിട്ടും മടക്കയാത്രക്കായി എയർപോർട്ടിൽ വെച്ച് അവസാനത്തെ അധ്യായത്തിൽ നജീബ് ഓർക്കുന്നത്, അല്ലെങ്കിൽ നന്ദി വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് സ്വന്തം ദേശക്കാരനായ കുഞ്ഞിക്കയോടാണ്, അന്യദേശക്കാരനായ ഇബ്രാഹിമിനോടല്ല. ലോകത്തെവിടെയെങ്കിലും ഇരുന്ന് കുഞ്ഞിക്ക തൻ്റെ കഥ വായിക്കുമെന്ന് അയാൾ പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട്. എല്ലാ അർത്ഥത്തിനും കുഞ്ഞിക്കയേക്കാളേറെ ഇത് ചേരുമായിരുന്നത് ഇബ്രാഹിം ഖാദിരിക്കായിരുന്നു, തൻ്റെ രക്ഷകൻ എന്നുവരെ നജീബ് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം സൂചിപ്പിച്ച സാക്ഷാൽ ഇബ്രാഹിം ഖാദിരിക്ക്. ദേശീയതയുടെ രസതന്ത്രം അറിഞ്ഞോ അറിയാതെയോ ഇവിടെയും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സാരം. വായന ശുഷ്കിച്ചു എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ അസഖ്യം വായനക്കാരെ ഈ പുസ്തകം സൃഷ്ടിച്ചു എന്ന കൃഷ്ണദാസിൻ്റെ നിരീക്ഷണം ഉപരിപ്ലവമായ അർത്ഥത്തിൽ മാത്രമേ ശരിയാവുന്നുള്ളൂ. അതിൻ്റെ ആന്തരികാർത്ഥത്തിൽ പരിശോധിച്ചാൽ ഭാഷാപരമായി കോംപ്രമൈസ് ചെയ്തുകൊണ്ടും ഈ നോവലിലെ ഭാഷാപരമായ അബദ്ധങ്ങളുടെ നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഗൗതമൻ സാഹിത്യ വിമർശനത്തിൻ്റെ 2011 മാർച്ച് ഏപ്രിൽ അക്കത്തിൽ പായ്സിലമേൽ പാലഭിഷേകം എന്ന നിരൂപണം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അറബ് ദേശീയതയുടെ നൈതികതയെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അസ്വാതന്ത്ര്യത്തിൻ്റെ നമ്മുടെ കൊളോണിയാനന്തര ജനാധിപത്യ വ്യവസ്ഥയുമായി ദ്വാദ്ധ്യാത്മിക താരതമ്യത്തിലൂടെ ചൂഷണം ചെയ്തുമാണ് പ്രസാധകൻ അവകാശപ്പെടുന്ന ഈ ലാഭക്കൊയ്ത്തി എന്ന് പറയേണ്ടി വരും. കേരളീയൻ്റെ സാഹിത്യ ചർച്ചകളെ പരിപോഷിപ്പിക്കുന്ന ഘടകമായി കൃതി മാറി എന്ന പ്രസാധകൻ്റെ സാമാന്യവൽക്കരണവും അല്പം കടന്നതായിപ്പോയി. മറിച്ച് കേരളീയൻ്റെ പ്രവാസ സാഹിത്യ ചർച്ചകളെ എന്ന് സവിശേഷമായി വ്യവഹരിച്ചിരുന്നുവെങ്കിൽ പ്രസ്തുതവാദത്തിന് പിൻബലമുണ്ടായേനെ. നന്മ തിന്മ ദിന്യ പരിസരത്താണ് ആടുജീവിതം എന്ന നോവൽ വികസിക്കുന്നത്. നന്മയെ നജീബും തിന്മയെ അർബാവും പ്രതിനിധീകരിക്കുന്നു. ഈ രണ്ടു വശത്തെയും പരമാവധി പൊലിപ്പിച്ച് അവതരിപ്പിക്കാൻ നോവലിസ്റ്റ് ശ്രമിക്കുന്നുണ്ട്. അതിൽ നല്ല പോലെ വിജയിച്ചിട്ടുമുണ്ട്. കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സുഖം തേടി പുറം നാടുകളിൽ ഭാഗ്യമന്വേഷിക്കുന്ന ആർക്കും സംഭവിക്കാവുന്ന ദുരന്തത്തിലൂടെയാണ് ഏറിയോ കുറഞ്ഞോ ഇതിലെ കഥാനായകനും കടന്നുപോകുന്നത്. നജീബിന് സംഭവിച്ച പിഴവുകളെ ബോധാപൂർവം മറച്ചുവെക്കാനും അർബാബിനുമേൽ സംശയത്തിൻ്റെ ധ്വനി പോലും ക്രൂര കുറ്റം എന്ന നിലയിൽ വായനക്കാരിലേക്ക് സന്നിവേശിപ്പിക്കാനും ഈ കൃതി ഉദ്യമിക്കുന്നുണ്ട്. വിസ ശരിയായി എന്നറിയുമ്പോൾ അതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് ഗൾഫിൽ തന്നെയുള്ള ഭാര്യ സഹോദരന്മാരെ വിളിച്ച് അന്വേഷിക്കാൻ നജീബ് തയ്യാറാവുന്നില്ല. അവരിന്നുവരെ നജീബിനൊരു വിസ കൊടുത്തയക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് കാരണവുമായി പ്രസ്താവിക്കുന്നത്. ഇതേ കുറ്റം ഗൾഫിലായിരുന്ന 3.5 കൊല്ലക്കാലം നജീബിൻ്റെ പേരിൽ മറ്റുള്ളവർ ആരോപിച്ചിട്ടുണ്ടാവില്ല എന്ന് വെറുതെ ആഗ്രഹിക്കാൻ മാത്രമേ നമുക്ക് പറ്റൂ. ഇതിലൂടെ നജീബിൻ്റെയും ഭാര്യയുടെയും കപട ആത്മാഭിമാനമാണ് ഇത്തരം ഒരു ദുരന്തത്തിലേക്ക് നയിച്ചതിൽ പ്രാഥമിക വൈത്തിരിവായി നിൽക്കുന്നത്. അർബാബിൻ്റെ കാര്യത്തിലെത്തുമ്പോൾ നോവലിസ്റ്റ് തികച്ചും വ്യത്യസ്തമായൊരു സമീപനമാണ് സ്വീകരിക്കുന്നത്. നജീബ് മസാറയിലെത്തുമ്പോൾ അവിടെയുണ്ടായിരുന്ന ജോലിക്കാരൻ ഭീകരരൂപി എന്നാണ് നജീബ് അയാൾക്കിടുന്ന പേര്. ഒരു ദിവസം പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു. പിന്നീട് നജീബ് അയാളുടേതെന്ന് കരുതുന്ന ഉറപ്പില്ലാ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെടുക്കുന്നുണ്ട്. അർബാബ് അയാളെ വെടിവെച്ചു കൊന്നതാണ് എന്ന് സമർത്ഥിക്കുന്ന ആഖ്യാനമാണ് പ്രത്യക്ഷത്തിൽ ഒരു തെളിവുമില്ലാത്ത നോവലിസ്റ്റ് നടത്തുന്നതെന്ന് കാണാം. ഞാൻ മസറയിലേക്ക് ഒറ്റ ഓട്ടമായിരുന്നു. ചെന്ന് ഞാൻ അർബാബിൻ്റെ കാൽക്കലേക്ക് വീണു. എനിക്കെവിടെയും പോകണ്ട, എനിക്കെങ്ങോട്ടും രക്ഷപ്പെടേണ്ട, എന്നെ കൊല്ലാതിരുന്നാൽ മാത്രം മതി. സത്യത്തിൽ അർബാബ് നജീബിനെ ഇന്ത്യയിൽ നിന്നും അന്യമായി പിടിച്ചുകൊണ്ടുവരികയായിരുന്നില്ല. മറിച്ച് അയാൾ മെച്ചപ്പെട്ട ജീവിതം സ്വപ്നം കണ്ട് ജോലി തേടി അവിടെ എത്തിപ്പെടുകയായിരുന്നു. കാര്യകാരണങ്ങൾ അവ്യക്തമായി നിലനിർത്തുകയാണ് നോവലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിദ്യാസമ്പന്നനോ ഏതെങ്കിലും ഒരു മേഖലയിൽ വൈദഗ്ധ്യമുള്ള തൊഴിലാളിയോ ആയിരുന്നില്ല നജീബ്. അർബാബിനെ സംബന്ധിച്ച് തൻ്റെ മസറയിലെ ജോലിക്ക് യോഗ്യനായ ഒരാൾ. പീഡനങ്ങൾ സഹിച്ചാണെങ്കിലും മസറയിലെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഭംഗിയായും ഉത്തരവാദിത്തോടെയും കൂടി നിർവഹിക്കുന്നുണ്ട് നജീബ്. ഇതുപോലെ ആടുകളെ സ്നേഹിക്കുന്ന, കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരു തൊഴിലാളിയെ കിട്ടാൻ ഏതൊരു മുതലാളിയെയും പോലെ അർബാബും ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നിട്ടുണ്ടാവും. 3.5 വർഷമായി നജീബ് അവിടെ താമസിക്കുന്നുവെങ്കിൽ ചുരുങ്ങിയത് 35 വർഷമെങ്കിലുമായി കാണും അർബാബ് അവിടെ വസിക്കാൻ തുടങ്ങിയിട്ട്. മരുഭൂമിയിൽ കൂടാരത്തിൻ്റെ അകവും പുറവും തമ്മിൽ ഏറെയൊന്നും വ്യത്യാസമുണ്ടാവില്ല. നോവലിൽ നിന്നും മനസ്സിലാവുന്നത് മഴയെ പേടിച്ചിട്ടാവും അർബാബ് കൂടാരത്തിൽ താമസിക്കുന്നത് എന്നാണ്. നജീബിന് ഏറ്റവും ഇഷ്ടമുള്ളതും ആഗ്രഹിക്കുന്നതുമായ വെള്ളത്തെയാണ് അർബാബിന് ഏറ്റവും ഭയവും കരുതലും. അത് മരുഭൂമിയും മഴഭൂമിയും തമ്മിലുള്ള സ്വാഭാവിക വ്യത്യാസമാണ്. ഒരു മലയാളി അറബി നാട്ടിൽ അനുഭവിച്ചു തീർത്ത യാതനകളുടെ കഥ പറയുന്ന ആടുജീവിതത്തിലെ പ്രമേയം മലയാളികളുടെ പ്രവാസം തുടങ്ങിയ കാലം മുതൽ തന്നെ കേരളത്തിൻ്റെ കാതുകൾ കഥാകഥനങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ബെന്യാമിൻ ഇത് അതിഭാവുകത്വത്തിൻ്റെ ചില പൊടിപ്പും തെങ്ങലും ചേർത്ത് ഒരു പ്രത്യേക ചട്ടക്കൂടിൽ ഏറെ നീട്ടിപ്പരത്തിയെങ്കിലും മുഷിപ്പിക്കാതെ ഒറ്റയിരിപ്പ് വായനക്കുള്ള വിഭവം എന്ന നിലയിൽ പുസ്തകമാക്കിയപ്പോൾ വായനക്കാരുണ്ടായത് സ്വാഭാവികം. സ്വയം ഒരു പ്രവാസിയായിരുന്നതും പ്രവാസികളുടെ പ്രത്യേകിച്ച് മുഖ്യധാരയിൽ അന്നുവരെ ഇടം പിടിക്കാതിരുന്ന അറബ് ലോക പ്രവാസ ജീവിതത്തിൻ്റെ പ്രാതിനിധ്യം എന്ന മെമ്പോഡിയോടെയുമാണ് മറ്റൊരർത്ഥത്തിൽ ഇത് കൊണ്ടാടപ്പെട്ടത്. കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ തന്നെ നിയന്ത്രിക്കുന്ന ഗൾഫ് മണിയുടെ അറിഞ്ഞോ അറിയാതെയുള്ള ലാളനയും ഈ സംരംഭത്തിന് കിട്ടിയിട്ടുണ്ട്. ഇക്കാരണങ്ങൾ കൊണ്ടാണ് ഈ നോവലിൻ്റെ വായന ഇന്നും കേവലം ബെന്യാമീനിലും നജീബിലും നേരത്തെ അവതാരകനിലും ഇപ്പോൾ ഇതാ സിനിമയിലുമൊക്കെയായി ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നീളുന്ന വായനകളും ആടുജീവിതത്തിന് സാധ്യമാണ്. 100-ാം പതിപ്പിൻ്റെ ഏറ്റവും ഒടുവിൽ എൻ രാധാകൃഷ്ണൻ നായർ പറയുന്നുണ്ട്, എത്രയോ കാണാപുറങ്ങളാണ് ഇതിൽ ഇനിയും ഒളിഞ്ഞിരിക്കുന്നത്. തികച്ചും പ്രസക്തമാണത്.